SBS Radio.
നമസ്കാരം ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ് എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
താങ്ക് യു ഡിലീസ് ഫോർ ഹാവിംഗ് മീ അഗൈൻ ഓൺ ദ പ്രോഗ്രാം. വിഷിംഗ് യു ആൻഡ് ലിസണേഴ്സ് ഹാപ്പി ന്യൂ ഇയർ.
ഹാപ്പി ന്യൂ ഇയർ എഡ്വേർഡ്. എന്തായാലും 2019 കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിരവധി വിസ മാറ്റങ്ങളാണല്ലോ 2019 നടപ്പിലാവുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതാണ്?
കുറച്ച് മാറ്റങ്ങൾ ആക്ച്വലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്. ഐ മീൻ ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദ റിപ്പോർട്ട്സ് വാട്ട് യു ആർ ഗെറ്റിംഗ് ഫ്രം ദ ഗവൺമെന്റ്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പാർട്ട്ണർ ആൻഡ് ഫാമിലി വിസ സ്പോൺസർഷിപ്പ്, അതുകൂടാതെ പിന്നെ ഒരു പുതിയ റീജണൽ മൈഗ്രേഷൻ അഗ്രിമെന്റ് വിസാസ് വന്നിട്ടുണ്ട്. മെയിൻലി യുനോ ഫോർ ദിസ് സൗത്ത് ഓസ്ട്രേലിയ, നോർദേൺ ടെറിട്ടറി, പിന്നെ ഗ്രേറ്റ് സൗത്ത് കോസ്റ്റ് ഓഫ് വിക്ടോറിയ, ഇവർക്ക് ഈ ഏരിയയിലാണ് ഇത് എഫക്ട് ആവുന്നത്. ക്വൈറ്റ് ഹെൽപ്ഫുൾ ഫോർ ന്യൂ മൈഗ്രൻസ്. പിന്നെ ന്യൂ ടെമ്പററി സ്പോൺസർഡ് പേരന്റ് വിസ, അത് പിന്നെ യു ക്യാൻ ഓൾസോ എക്സ്റ്റെൻഡ് യുവർ വർക്ക് ആൻഡ് ഹോളിഡേ വിസ പീരിയഡ്സ്. പിന്നെ അത് കൂടാതെ യുനോ ഇപ്പൊ നമ്മൾ കുറെ ന്യൂസ് കേൾക്കുന്നുണ്ട് അബൌട്ട് ലോ സ്കിൽഡ് ഓക്യുപ്പേഷൻസ് വിത്ത് മിനിമം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോർ വേരിയസ് വിസ സബ് ക്ലാസസ്. പിന്നെ അത് കൂടാതെ യുനോ യു വുഡ് ഹാവ് ഹേർഡ്, മെനി ലിസണേഴ്സ് വുഡ് ഹാവ് ഹേർഡ് അബൌട്ട് പെസിഫിക് ലേബർ സ്കീം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ലാസ്റ്റ് ഇയർ. പിന്നെ അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മെയിൻലി യുനോ ടു അസിസ്റ്റ് ലോ സ്കിൽഡ് ലേബറേഴ്സ് ഫോർ റീജണൽ ഏരിയ എംപ്ലോയേഴ്സ്, മെയിൻലി ടു ഫിൽ അപ്പ് ദ ഗ്യാപ്സ്, സ്കിൽ ഗ്യാപ്സ്. പിന്നെ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ദ ലോ ഇതുവരെ പാസ്സായിട്ടില്ല. വെൻ ഇറ്റ് പാസസ് പ്രോബബ്ലി ഇറ്റ് മേ കം അപ്പ് വിത്ത് സം ഓഫ് ചേഞ്ചസ്. പ്രധാനപ്പെട്ട ആയിട്ട് നമ്മൾ ഇനിയൊരു കാര്യം നോക്കേണ്ടത്, ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഈ മൈഗ്രേഷൻ ഇൻടേക്കിന്റെ ട്രെൻഡ് കുറയുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് പ്രീവിയസ്ലി 190,000 പെർ ആനം ആയിരുന്നു, ഇപ്പം അത് ഇന്നോ ലാസ്റ്റ് ഇയർ ഇഫ് യു സീ ഇറ്റ്സ് അബൌട്ട് 162,000. സോ ദീസ് ആർ ദി ഏരിയാസ് നമുക്ക് പ്രധാനമായിട്ട് മാറ്റങ്ങൾ ഞാൻ കാണുന്നത് ഇതുവരെ.
ഓക്കെ, ഇത് പ്രാബല്യത്തിൽ വരുന്നതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമാക്കാൻ കഴിയുമോ?
ഇതിൽ ചില പ്രോഗ്രാംസ് ഓൾറെഡി നടപ്പിലായി, അതായത് മെയിൻ ആയിട്ട് ഈ ഡാമ റീജണൽ മൈഗ്രേഷൻ പ്രോഗ്രാംസ്. പിന്നെ മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് മിക്കാറും അത് മിഡ് ഓഫ് 2019 നടപ്പാവുന്ന എന്റെ വിശ്വാസം. ഒരു പ്രോപ്പർ അനൗൺസ്മെന്റ് അതിനെ പറ്റി ഇല്ല, എന്നാലും ഞാൻ വിചാരിക്കുന്നത് മെയിൻലി ബിക്കോസ് യുനോ ദർ ഇസ് എൻ എലക്ഷൻ വിച്ച് ഇസ് ലൂമിംഗ് ആൻഡ് ആഫ്റ്റർ ദി എലക്ഷൻ ഹോപ്പ്ഫുള്ളി മെനി ചേഞ്ചസ് വിൽ ബി ഡൺ.
ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ ഡാമ ഉൾനാടൻ മേഖലകളിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ചുള്ള മാറ്റങ്ങളുണ്ടല്ലോ, ഇതേക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകാൻ കഴിയുമോ?
ഷുവർ. ഇത് ഡാമ എന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ അഗ്രിമെന്റ്, അതാ ഇത് ഡാമയുടെ ഫുൾ ഫോം. ഇത് മെയിൻലി ഇറ്റ് ഈസ് ഓൾറെഡി ഇത് പ്രാധല്യമാണ്. ഇത് നോർദേൺ ടെറിട്ടറിയിൽ മെനി കമ്പനീസ് ആർ ഡൂയിങ് ഇറ്റ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എഫക്ടിങ് സൗത്ത് ഓസ്ട്രേലിയ ആൻഡ് സം parts of Victoria. ഇപ്പം നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ടു അട്രാക്ട് ലിമിറ്റഡ് ഇംഗ്ലീഷ് ഉള്ളവർക്കും പിന്നെ ലോ സ്കിൽഡ് ജോബ്സിനുമാണ്. അപ്പം ഇതിൽ മെയിനായിട്ട് പ്രധാനപ്പെട്ട ഇതിനകത്ത് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദി കമ്പനീസ് വിച്ച് ആർ എൻട്രിങ് ഇൻ ടു ദി അഗ്രിമെന്റ്, ഡാമ അഗ്രിമെന്റ് വിത്ത് ദ ഗവൺമെന്റ്, ദേ ആർ ദ വൺസ് ഹു ആർ ആക്ച്വലി will attract applicants in the regional area, which will lead to development of regional migration program.
ഈ വിസയുടെ കാര്യത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ PR ലഭിക്കുവാൻ ഇത് സഹായിക്കുന്നത് എങ്ങനെയാണ്?
അതായത് ഇപ്പോഴത്തെ റിക്വയർമെന്റ് അനുസരിച്ച് ഈ റീജിയനിൽ നമ്മൾ ദോസ് ഹു ഗെറ്റ് അണ്ടർ ദിസ് പ്രോഗ്രാം ഡാമ അഗ്രിമെന്റിൽ, ദേ ഹാവ് ടു ലിവ് അറ്റ്ലീസ്റ്റ് 3 years ബിഫോർ a permanent residence pathway is available for them. പിന്നെ അത് കൂടാതെ ഒരിക്കൽ നമ്മൾ പെർമനന്റ് റെസിഡൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദേ മൈറ്റ് ബി എ റിക്വയർമെന്റ് ഓഫ് 5-year റെസിഡൻസി ഇൻ റീജണൽ ഏരിയ. ദിസ് ഈസ് ടു ഹെൽപ്പ് റീജണൽ സ്കിൽസ് ഗ്യാപ്പ്. അപ്പം റിക്വയർമെന്റ് ഈസ് യു ആർ ലിവിംഗ് ഫോർ എ ലോങ്ങർ ടൈം ഇൻ റീജണൽ ഏരിയസ്.
ഇതിനു പുറമെ ഒരു പേരന്റ് വിസയുടെ കാര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം വരുന്നത്, ഇതേ കുറിച്ചൊന്ന് കൂടുതൽ വിവരിക്കാമോ?
Yeah, ഇത് പുതിയ പേരന്റ് വിസ, ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഇംപ്ലിമെന്റഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 2019. ഇതിനെപ്പറ്റി ഞാൻ പ്രീവിയസ്ലി ഒരിക്കൽ ഞാൻ SBS ഇന്റർവ്യൂവിൽ ഞാൻ കവർ ചെയ്തായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഐ ഗിവ് യു സം ഐഡിയസ്. മെയിൻ ആയിട്ട് നോക്കുമ്പം ഇതൊരു 2 streams, 5-year stream ആൻഡ് 3-year stream. അപ്പൊ ഇതിൽ 5-year stream വിൽ കോസ്റ്റ് അറൌണ്ട് $10,000 ആൻഡ് ദ 3-year stream വിൽ കോസ്റ്റ് $5,000. some of the advantages of the scheme is ഇതില് ബാലൻസ് ഓഫ് ഫാമിലി ടെസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ദാറ്റ് മീൻസ് നോർമലി നമ്മളിപ്പോ പേരൻസിനെ കൊണ്ടിരുന്നെങ്കിൽ വി ഹാവ് ടു മീറ്റ് ബാലൻസ് ഓഫ് ഫാമിലി ടെസ്റ്റ്. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ദെർ ഇസ് നോ നീഡ് ഫോർ ബാലൻസ് ഓഫ് ഫാമിലി ടെസ്റ്റ്. പിന്നെ ഈ ഇതിനകത്ത് കോസ്റ്റ് ഒരു ഇഷ്യൂ ആ, ബിക്കോസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് യു നോ ഫോർ 5 years ദെർ ഇസ് എ കോസ്റ്റ് ഓഫ് 10,000 ആൻഡ് 3 years സ്ട്രീം ഇറ്റ് വിൽ കോസ്റ്റ് യു $5,000. പിന്നെ നോക്കുമ്പം ആൻഡ് ഓൾസോ യു നീഡ് ടു ഹാവ് ഇൻഷുറൻസ് ഫ്രം ആൻ ഓസ്ട്രേലിയൻ കമ്പനി ടു ബ്രിങ് ഇൻ ദ പേരൻസ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പം കുറച്ച് കോസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ എക്സോർബിറ്റന്റ് കോസ്റ്റ്. ബട്ട് അഗെയിൻ ഇതിൽ അഡ്വാൻറ്റേജ്, ദർ ആർ സം അഡ്വാൻറ്റേജസ്. ദിസ് ഇസ് മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഓഫ് ഫാമിലി ടെസ്റ്റ് ഇല്ല, ആൻഡ് യു നോ യു ക്യാൻ ബ്രിങ് ഇൻ പേരൻസ് ഫോർ 3, 5 ഓർ ഈവൻ യു ക്യാൻ എക്സ്റ്റെൻഡ് ഫോർ 1 more term. So totally, you know, you have an option to bring them for a period of 10 years.
Okay. പോളി ഈ ഒരു മാറ്റം എന്താണ് പ്രാബല്യത്തിൽ ആവുന്നത്?
ഇത് എന്റെ വിശ്വാസം ബൈ മിഡ് 2019 ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഇൻ ആക്ഷൻ.
എഡ്വേർഡ്, ഇനി സ്പോൺസേർഡ് ഫാമിലി വിസയിൽ പല മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ, ഇതിൽ എടുത്തു പറയാവുന്നത് ഏതൊക്കെയാണ്?
ഇതിൽ മെയിൻ ആയിട്ട് എഫക്ട് ആവുന്നത് പേരന്റ്, പാർട്ട്ണർ, കെയർ, ചൈൽഡ് ആൻഡ് അതർ റിലേറ്റീവ്സ് ആർ സം ഓഫ് ദ വിസ ക്ലാസസ് ദാറ്റ് വിൽ ബി എഫക്റ്റഡ്. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്ട് ആവുന്നത് സ്പോൺസർഷിപ്പ് ചെയ്യുന്നതിന് മുമ്പേ വി നീഡ് ടു ഗെറ്റ് എ സ്പോൺസർഷിപ്പ് അപ്രൂവൽ. That means sponsors are to be approved before the visa lodgement. You know, the kuda the sponsorship obligations namra ee family sponsors and sanctions of breach of obligations. Pina department can also share personal information with the sponsors, visa applicants and other agencies. Pina sponsorship assessment udeshikina that will be separate to visa application. Or a statutory obligation will be imposed on the approved family sponsors. ഇതിലെ മാറ്റങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ച് നമുക്ക് ചില ഏരിയസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഡിഫിക്കൾട്ട് ഫോർ പീപ്പിൾ ഹു വോണ്ട് ടു അപ്ലൈ ഓൺഷോറിൽ നിന്നിട്ട് നമ്മൾ ഓരോ വിസ അപേക്ഷിക്കുമ്പം ആ സ്പോൺസർഷിപ്പ് അപ്രൂവൽ കിട്ടാൻ സമയമെടുക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാളുടെ വോണ്ട് ടു അപ്ലൈ ഫോർ എ പാർട്ട്ണർ വിസ, അപ്പൊ അതിനു മുമ്പേ ഈ സ്പോൺസർഷിപ്പ് അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ടേ വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ യു മൈറ്റ് റൺ ദ റിസ്ക് of not being on a visa while you are waiting for sponsorship approval.
എന്തുകൊണ്ടാണ് എഡ്വേർഡ് ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഈ സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിൽ ഫാമിലി വിസ വിഭാഗത്തിൽ നടപ്പിലാക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്?
Mainly this is mainly for security reasons. Because it has more vigorous sponsorship framework for the sponsored family visa program, and these changes government is expecting that it will reduce the cases of violent sponsors sponsoring young children and married partners. Idum somewhere in mid 2019 it can come in.
അപ്പോൾ ഈ സ്പോൺസർഡ് ഫാമിലി വിസ വിഭാഗത്തിൽ വരുന്ന മാറ്റങ്ങൾ ഒരു പ്രോസസ്സിംഗ് ടൈമിൽ എത്രമാത്രം മാറ്റം വരുത്താൻ സാധ്യതയുണ്ട്?
ഇതൊരു ക്വസ്റ്റ്യൻ ഡിലീസ്, ബിക്കോസ് നമുക്ക് അറിഞ്ഞൂടെ പ്രോസസ്സിംഗ് ടൈം ഈ സ്പോൺസർഷിപ്പ് അപ്രൂവലിന് എത്ര നാൾ എടുക്കുമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിൻസ് ദ വിസ ആപ്ലിക്കേഷൻ കെ നോട്ട് ബി അപ്രൂവ്ഡ് ബിഫോർ ദി അപ്രൂവൽ ഓഫ് സ്പോൺസർഷിപ്പ് ദർ മൈറ്റ് ബി എ ഡിലേ ഇൻ ദ പ്രോസസിംഗ് ടൈം. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇമാജിൻ ഫോർ എ പാർട്ട്ണർ വിസ കൺസിഡർ ദ ഫാക്ട് ദ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ ഈസ് ഓൾറെഡി അപ്രൂവ്ഡ്. ദി ഓൺലി അതർ ക്രൈറ്റീരിയ ദറ്റ് നീഡ്സ് ടു ബി ചെക്ക് ഇസ് എ ജെന്യുൻ ക്രൈറ്റീരിയ ആൻഡ് ക്യാരക്ടർ ഹെൽത്ത് അസസ്മെന്റ് ഫോർ ദ വിസ പാർട്ട്ണർ. അപ്പം ഡെഫിനറ്റ്ലി as a result because of this new criteria the processing time will there may be a changes in the processing or it can even reduce because they have already done certain checks of the sponsor.
മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം നടപ്പിലാകുന്നത് ബിസിനസ് വിസയുടെ കാര്യത്തിലാണല്ലോ, ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ?
ഇതൊരു നല്ല പ്രോഗ്രാം സൗത്ത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഐ മീൻ ദിസ് വിസ വിൽ ബി ലോഞ്ച്ഡ് അണ്ടർ സബ് ക്ലാസ് 408 under Australian government endorsed visa program. ഇത് സൗത്ത് ഓസ്ട്രേലിയ അല്ല ഇത് തുടങ്ങിയത്. ഇതിന്റെ പേര് ഷോർട്ട് ഫോം നമ്മൾ നോക്കുമ്പോൾ ഇറ്റ്സ് കോൾഡ് സപ്പോർട്ടിംഗ് ഇന്നോവേഷൻ ഇൻ സൗത്ത് ഓസ്ട്രേലിയ. ഇറ്റ് ഹസ് ഓൾറെഡി സ്റ്റാർട്ടഡ് നവംബർ 2018 തൊട്ട് ടു നവംബർ 2021 വരെയുള്ള വിസയാണ്. ഇതിൽ ഫോറിൻ ഓണ്ടർപ്രനിയേഴ്സ് ആൻഡ് പീപ്പിൾ ഹു ആർ ഹിയർ ഇൻ ഓസ്ട്രേലിയ ക്യാൻ ഓൾസോ അപ്ലൈ. ഇതിന് ദർ ഇസ് നോ requirement of capital backing. Sadharana businesses apply cheyyanerthu we should, I mean there is a lot of money involved, ഇതിൽ ദർ ഇസ് നോ റിക്വയർമെന്റ് ഓഫ് ക്യാപിറ്റൽ ബാക്കിംഗ്. ഇതിനെ പറ്റി നിങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസ് സൗത്ത് ഓസ്ട്രേലിയൻ വെബ്സൈറ്റിലുണ്ട്. പിന്നെ ഗവൺമെന്റ് വൈറ്റ് ഹാസ് ചൂസൺ സൗത്ത് ഓസ്ട്രേലിയ ഓവർ അതർ സ്റ്റേറ്റ്സ്. സൗത്ത് ഓസ്ട്രേലിയ ഒരു ഈസി മാർക്കറ്റ് ആ ടു ട്രൈ ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ദ സ്റ്റേറ്റ് ഓൾസോ എൻജോയ്സ് ഇൻഡസ്ട്രിയൽ ഹാർമണി പ്ലസ് എക്സലന്റ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്.
ഇതിൽ എഡ്വേർഡ്, ഇതിൽ എല്ലാ മേഖലകൾക്കും ഇത് ബാധകമാണോ, എങ്ങനെയാണത്?
ഇത് ഇതിൽ ആക്ച്വലി കുറച്ച് ഇൻഡസ്ട്രി സെക്ടേഴ്സ് ദിസ് ഇസ് ദേ വോണ്ട് സം ഇന്നോവേഷൻ ഇൻ ദാറ്റ് ഇൻ ദോസ് ഏരിയാസ്. അതായത് മെയിൻ ആയിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഓൺട്രപ്രനിയേഴ്സ് ഹു ക്യാൻ ഗിവ് പ്രപ്പോസൽസ് ഫോർ ഡിഫൻസ് ആൻഡ് സ്പേസ്, സൈബർ സെക്യൂരിറ്റി, ബിഗ് ഡാറ്റ, ഡിജിറ്റൽ, പിന്നെ ബ്ലോക്ക് ചെയിൻ, ഫുഡ്, വൈൻ ആൻഡ് അഗ്രിടെക്, ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ടെക്നോളജി, റോബോട്ടിക്സ്, മീഡിയ ആൻഡ് ഫിലിം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you should also be aware there are number of industries who are not entitled, you cannot apply on those basis. It is listed nammada South Australian website poi kaniyana clear aayittu avaru parayunnund edakke industry la ee visa kittan chance ullathu.
എഡ്വേർഡ്, ഇതിൽ ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റം കുറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ വർഷം ഒട്ടേറെ കേട്ടതാണ്. ഇതിൽ 2019 എന്താണ് സാധ്യതയുള്ളത്?
ഡിലിസ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മൾ നോക്കുമ്പം 2011 തൊട്ട് ദ മൈഗ്രേഷൻ ഇൻടേക്ക് ഹാസ് ബീൻ ക്യാപ്ഡ് അറ്റ് 190,000. അതേസമയത്ത് നമ്മൾ ലാസ്റ്റ് ഇയർ ഇൻടേക്ക് നോക്കുമ്പം ഇറ്റ് ഹാസ് ഫെൽ ജസ്റ്റ് ഓവർ 162,000 ഫോർ ദ ഫസ്റ്റ് ടൈം സിൻസ് 2007, മെയിൻലി വിത്ത് എ കട്ട് ഇൻ ഫാമിലി ആൻഡ് സ്കിൽഡ് വീസസ്. പിന്നെ കുറെ പാർലമെന്റേറിയൻസ് ഓൾസോ, you know, when they are indicating, when they are discussing migration, even Prime Minister Scott Morrison, he has also indicated that he is in favor of capping the annual migration intake to 160,000. But as you see now, there is a federal election due in May this year. It will be interesting to see if the government makes a move in this direction to reduce intake.
എന്തായാലും എഡ്വേർഡ് ഫ്രാൻസിസ്, വളരെ നന്ദി SBS മലയാളത്തോട് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന്.
താങ്ക് യു ഡിലിസ്.
ടെൽ അസ് വാട്ട് യു തിങ്ക്. ലൈക്ക് അസ് ഓൺ ഫേസ്ബുക്ക് ഓർ ഫോളോ അസ് ഓൺ ട്വിറ്റർ.